ദൈവനാമത്തിനു മഹത്വം. ഇന്ന് നവംബർ മാസം 19 തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും യഹസ്കേൽ പ്രവചനം 20-ഉം 21-ഉം അധ്യായങ്ങൾ വായിക്കുന്നു. 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രയേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണേ ഞാൻ ഉത്തരം അരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം. മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് യാക്കോബ് ഗ്രഹത്തിൻ്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു, മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളി ചെയ്തു. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. അവരോട്, നിങ്ങൾ ഓരോരുത്തരും താത്താൻ്റെ കണ്ണിൻമുൻപിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളവിൻ. മിശ്രയമ്യ ബിംബങ്ങളെക്കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്. ഞാനത്രേ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. അവരോ എന്നോട് മത്സരിച്ചു, എൻ്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു. അവരിൽ ഒരുത്തനും തൻ്റെ കണ്ണിൻമുൻപിൽ ഇരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളകയോ മിശ്രയമ്യ ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആകയാൽ ഞാൻ മിശ്രയും ദേശത്തിൻ്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരുളി ചെയ്തു. എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിശ്രയമ്യ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ അവരെ മിശ്രയും ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർക്ക് കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ഇസ്രയേൽ ഗ്രഹമോ മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എൻ്റെ വിധികളെ ധിക്കരിച്ച് അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകിയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അതിൻ നിമിത്തം പ്രവർത്തിച്ചു. അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നതുകൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ച് എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വച്ച് കൈയുയർത്തി സത്യം ചെയ്തു. എങ്കിലും അവരെ നശിപ്പിക്കുകയും മരുഭൂമിയിൽ വച്ച് അവരെ മുടിച്ചു കളയുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് അയ്യോഭാവം തോന്നി. ഞാൻ മരുഭൂമിയിൽ വച്ച് അവരുടെ മക്കളോട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത്, അവരുടെ വിധികളെ പ്രമാണിക്കരുത്, അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിപ്പിൻ, എൻ്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കുമിടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു, അവർ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എൻ്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവർ എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കും എന്ന് അരുളി ചെയ്തു. എങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് അത് നിമിത്തം പ്രവർത്തിക്കുകയും ചെയ്തു. അവൾ എൻ്റെ വിധികളെ അനുഷ്ഠിക്കാതെ എൻ്റെ ചട്ടങ്ങളെ ധിക്കരിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കുകയും അവരുടെ കണ്ണ് അവരുടെ പിതാക്കന്മാരുടെ വിഗ്രഹങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന് മരുഭൂമിയിൽ വച്ച് കൈയുയർത്തി അവരോട് സത്യം ചെയ്തു. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ഞാൻ യഹോവ എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം അവർ ഉയർന്ന എല്ലാ കുന്നും തഴച്ച സകല വൃക്ഷവും നോക്കി അവിടെ ഹനന ബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസന നിവേദിക്കുകയും പാനീയ ബലികളെ പകരുകയും ചെയ്തു. നിങ്ങൾ പോകുന്ന പൂജാഗിരി എന്ത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഇന്നുവരെയും അതിന് പൂജാഗിരി എന്നു പേർ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദ പ്രകാരം നിങ്ങളെ തന്നെ അശുദ്ധമാക്കുവാനും അവരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുവാനും പോകുന്നുവോ? നിങ്ങളുടെ വഴിപാടുകളെ കഴിക്കുന്നതിനാലും നിങ്ങളുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നതിനാലും നിങ്ങൾ ഇന്നുവരെ നിങ്ങളുടെ സകല വിഗ്രഹങ്ങളെയും കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നു. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? നിങ്ങൾ ചോദിച്ചാൽ എന്നാണേ ഞാൻ ഉത്തരമരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നാം മരത്തെയും കല്ലിനെയും സേവിച്ച് ജാതികളെപ്പോലെയും ദേശങ്ങളിലെ വംശങ്ങളെപ്പോലെയും ആയിത്തീരുക എന്ന് നിങ്ങൾ പറയുന്നതായി നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കുകയില്ല. എന്നാണേ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. മിസ്രയീം ദേശത്തിൻ്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കുകയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇസ്രായേൽ ഗ്രഹമേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ചെന്ന് ഓരോരുത്തൻ താൻ താൻ്റെ വിഗ്രഹങ്ങളെ സേവിച്ചുകൊള്ളുവിൻ. എന്നാൽ പിന്നത്തേതിൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കും. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങളുടെ വഴിപാടുകളെ കൊണ്ടും വിഗ്രഹങ്ങളെ കൊണ്ടും ഇനി അശുദ്ധമാക്കുകയില്ല. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, ഇസ്രായേലിൻ്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്തു വച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അവിടെ ഞാൻ അവരെ സ്വീകരിക്കും. അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും. അങ്ങനെ ഞാൻ ജാതികൾ കാണുകയെ നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അവിടെ വച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും. നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല, നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എൻ്റെ നാമനിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് തീ വയ്ക്കും, അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണങ്ങിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദഹിപ്പിച്ചു കളയും. ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകയില്ല. തെക്കുമുതൽ വടക്കുവരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞുപോകും. യഹോവയായ ഞാൻ അത് കത്തിച്ചു എന്ന് സകല ജഡവും കാണും, അത് കെട്ടുപോകുകയുമില്ല. അപ്പോൾ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, ഇവൻ മറപൊരുൾ അല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം യെരുശലേമിനു നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിനു വിരോധമായി പ്രസംഗിച്ച് ഇസ്രയേൽ ദേശത്തിനു വിരോധമായി പ്രവചിച്ച് ഇസ്രയേൽ ദേശത്തോട് പറയേണ്ടത്, യഹോവയായി കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളവാൻ പോകുന്നതുകൊണ്ട് തെക്കുമുതൽ വടക്കുവരെ സകല ജഡത്തിനും വിരോധമായി എൻ്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും. യഹോവയായ ഞാൻ എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും, അത് ഇനി മടങ്ങിപ്പോരുകയില്ല. നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടിയെ നെടുവീർപ്പിടുക, അവർ കാണെ കഠിനമായി നെടുവീർപ്പിടുക. എന്തിന് നെടുവീർപ്പിടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത്, ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞുപോകും, ഏതു മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനാവുമോ? അത് എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു, ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു. കൊല്ലുന്നവൻ്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നിലവിളിച്ചു മുറയിടുക, അത് എൻ്റെ ജനത്തിന്മേലും ഇസ്രയേലിലെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എൻ്റെ ജനത്തോടുകൂടെ വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിൽ അടിക്ക, അതൊരു പരീക്ഷയല്ലോ. എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീയോ മനുഷ്യപുത്ര, പ്രവചിച്ച് കൈകൊട്ടുക, വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുൻമടങ്ങായി ഭവിക്കട്ടെ. നിഹതൻ്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു. അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻ മുനയെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വച്ചിരിക്കുന്നു. അയ്യോ, അത് മിന്നൽ പോലെ ഇരിക്കുന്നു, അത് കൊലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു. പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല തിരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക, ഞാനും കൈകൊട്ടി എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു.
യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിൻ്റെ വാൾ വരേണ്ടതിന് നീ രണ്ടു വഴി നിയമിക്കുക. രണ്ടും ഒരു ദേശത്തുനിന്ന് തന്നെ പുറപ്പെടണം. ഒരു കൈചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലക്കിൽ നാട്ടുക. അങ്ങനെ വാൾ അമ്മോനിയുടെ രബ്ബയിലും യഹൂദയിൽ ഉറപ്പുള്ള യെരുശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കുക. ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തൻ്റെ അമ്പുകളെ കുലുക്കി കൊലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വൻ കൊലയ്ക്കായി വായ് പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും യെരുശലേമിനെക്കുറിച്ചുള്ള പ്രശ്നം അവൻ്റെ വലങ്കയിൽ വന്നിരിക്കുന്നു. എന്നാൽ അത് അവർക്ക് വ്യാജലക്ഷണമായി തോന്നുന്നു. അവർ ആണ ഇടിവിച്ചിരിക്കുന്നുവല്ലോ. എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും. നിഹതനും ദുഷ്ടനുമായി ഇസ്രയേലിൻ്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നിന്റെ വാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത് അമ്മോന്യരെക്കുറിച്ചും അവരുടെ നിന്ദയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് ഭോഷ്കുലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു. അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കൊലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറക. അതിനെ ഉറയിൽ ഇടുക. നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി. മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും. നീ തീക്കിരയായിത്തീരും. നിന്റെ രക്തം നിന്റെ ദേശത്തിൻ്റെ നടുവിൽ ഇരിക്കും. നിന്നെ ഇനി ആരും ഓർക്കുകയില്ല. യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും, ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ വിതർന്നു, അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളും. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം
കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല. പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു.
ദൈവനാമത്തിന് മഹത്വം. തിരുവചനത്തിൽ നിന്നും നാം ഇന്ന് വായിച്ച ഭാഗത്ത് ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എസക്കിയേൽ പ്രവചനത്തിൽ നിന്ന് നാം വായിച്ചുവല്ലോ, അതിൻ്റെ 21:6 ഇപ്രകാരം പറയുന്നു: നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടിയും വണ്ണം നെടുവീർപ്പിടുക, അവർ കാൺകെ കഠിനമായി നെടുവീർപ്പിടുക. യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു പുരോഹിതനായും പ്രവാചകനുമായും പ്രവർത്തിച്ച എസക്കിയേലിൽ കൂടെ ലഭിച്ചിട്ടുള്ള പ്രവചന ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളാണ് നാം ഇന്ന് വായിക്കുകയുണ്ടായത്. അതിൽ തന്നെ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. ഒരു ജനസമൂഹം, യഹൂദ ജനത, ബാബേൽ പ്രവാസ കാലത്ത് ആയിരിക്കുന്ന സമയത്താണ് ഈ പ്രവാചകൻ എഴുന്നേൽക്കുന്നതും. ആ ശത്രു രാജ്യത്ത് ആയിരിക്കുന്ന സമയത്ത്, ബാബിലോണിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ് നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലമായി കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശയെ നല്ലവണ്ണം പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവചനാത്മാവിൽ ദർശിച്ച് എസക്കിയേൽ പറയുന്നുണ്ട്. വാഗ്ദത്ത നാടായ കനാനിൽ നിന്നും പിഴുതു മാറ്റപ്പെട്ട ശേഷം സ്വന്തമായിട്ടൊരു രാജ്യമോ രാജാവോ ഇല്ലാതെ സ്വതന്ത്രമായൊരു ജീവിതത്തിനോ പ്രവർത്തനത്തിനോ ദൈവാരാധനയ്ക്കോ അവസരം ലഭിക്കാതെ നിരാശയുടെ പടുകുഴിയിൽ വീണുകിടന്ന പ്രവാസികളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ് എസക്കിയേൽ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ദൈവമഹത്വത്തിൻ്റെ ദർശനം, അത് പിന്നെയും പിന്നെയും ഓർപ്പിച്ചുണർത്തുകയാണ് എസക്കിയേൽ ചെയ്യുന്നത്. ഈ ദർശനം മോശയ്ക്ക് ലഭിച്ചു, യെശയ്യാവിന് ലഭിച്ചു, അങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ലഭിച്ചതായിട്ടുള്ള അതേ ദർശനം, ദൈവമഹത്വത്തിൻ്റെ ദർശനം, പുതിയ നിയമത്തിൽ യോഹന്നാന് ലഭിച്ചതായ ആ ദർശനം എസക്കിയേലിൽ കൂടെ ജനത്തിന് വെളിവാക്കി കൊടുക്കുന്ന ഭാഗങ്ങൾ പല നിലയിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിനെ പോലെ ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ പുരോഹിതനായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എസക്കിയേൽ. തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയിരുന്നു എസക്കിയേൽ. ദൈവിക ആലോചനയ്ക്കനുസരിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ നാം വായിച്ച ഭാഗത്ത് നാം മനസ്സിലാക്കി പ്രവാചകനോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, നെടുവീർപ്പിടുക, കഠിനമായി നെടുവീർപ്പിടുക. ഒരു ജനസമൂഹം പാപത്തിൽ ജീവിക്കുമ്പോൾ, ദൈവ വഴി വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ജനത്തെ ഓർത്ത്, ആ സമൂഹത്തെ ഓർത്ത് നെടുവീർപ്പിടുവാൻ ദൈവം തൻ്റെ ദാസനോട് കൽപ്പിക്കുന്നു. മനുഷ്യപുത്ര, നീ നെടുവീർപ്പിടുക, നിന്റെ നടു ഒടിയും വണ്ണം നെടുവീർപ്പിടുക. എന്നിട്ട് പറയുന്നു, അവർ കാൺകെ നീ നെടുവീർപ്പിടണം എന്ന് അവനോട് പറയുന്നു. ഈ പ്രവാചകൻ, ദൈവശുശ്രൂഷ ചെയ്യുന്നവൻ, ജനത്തിനു വേണ്ടി അപേക്ഷ കഴിക്കുന്നത് ജനം കാണണം എന്നാണ് ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ മൂലം, പ്രവർത്തനങ്ങൾ മൂലം ക്രിസ്തീയ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥ, എസ്കേലിൻ്റെ കാലത്ത് പ്രവാസത്തിൽ പോയ അതേ ജനത്തിൻ്റെ അവസ്ഥ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരികെ കിട്ടുവാനുള്ള ഏക മാർഗം പാപമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവീൻ, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്നാണ് ദൈവം ജനത്തോട് അരുളി ചെയ്യുന്നത്. അതിനുവേണ്ടി പുതിയൊരാത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും സമ്പാദിച്ചു കൊള്ളുവീനെന്ന് ദൈവം ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്നുണ്ട്. ഒരിക്കലും ജനത്തെ നശിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. പ്രവാസത്തിൽ അയച്ചപ്പോഴും കഷ്ടങ്ങൾ കൂടെ കടത്തിവിട്ടപ്പോഴും ശിക്ഷകളൊക്കെ നൽകിയപ്പോഴും തൻ്റെ ജനത്തെ മറന്നു കളയുവാനോ നശിപ്പിച്ചു കളയുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ മാർഗങ്ങൾ കൂടെയൊക്കെ ഒരു മടങ്ങി വരവ്, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനുള്ള പദ്ധതികൾ ദൈവം ഒരുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ദൈവപുരുഷനോട് പറയുന്നത്, നീ നെടുവീർപ്പിടുക, ജനത്തിനു വേണ്ടി നെടുവീർപ്പിടുക, അവർ കാണെ നെടുവീർപ്പിടുക, ജനം മനസ്സിലാക്കട്ടെ ദൈവത്തോടൊരു വ്യക്തി ഒരു വ്യക്തി ജീവിതം അപേക്ഷിക്കുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന് കാണട്ടെ. ആ ഒരു അരുളപ്പാടാണ് പ്രവാചകന് ദൈവം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തലമുറയിലും നശിച്ചു പോകുന്ന ജനത്തെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം ശുശ്രൂഷക്കാരെ ആക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ചുമതല എന്താണ്? അത് വ്യക്തമായി മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നെടുവീർപ്പിടുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ജനത്തിനു വേണ്ടി അപേക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് സ്ഥിതിഗതികൾ കാണുമ്പോൾ, അപകടകരമായ നിലയിലേക്ക് ജനം നീങ്ങുന്നത് കാണുമ്പോൾ, നമ്മുടെ തലമുറ പോകുന്നത് കാണുമ്പോൾ, ക്രിസ്തീയ ഗോളം നീങ്ങുന്നത്, വിശ്വാസ ജീവിതങ്ങൾ പോകുന്നത് കാണുമ്പോൾ, നമ്മുടെ തന്നെ സഭകൾ പോകുന്നത് കാണുമ്പോൾ നെടുവീർപ്പിടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം നമ്മെ മടക്കി വരുത്തട്ടെ, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ, ചേർന്ന് വരുവാൻ, ജനം യഥാസ്ഥാനപ്പെടുവാൻ ഈ നാളുകളിൽ ഇടയാകട്ടെ. നമ്മെ തന്നെ അതിനായി സമർപ്പിച്ച് ക്രിസ്തീയ ജീവിതം തന്നെ ദൈവത്തോടെ നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.